2023 December 11 തിങ്കളാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ഖജനാവ് നിറയ്ക്കാൻ 100 വഴികൾ. ഡോക്ടർ ടി പി സേതുമാധവൻ എഴുതുന്നു. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സജീവ ചർച്ചയായിരിക്കെ ചെലവ് ചുരുക്കി വരുമാനം വർദ്ധിപ്പിക്കണമെന്ന് വാദിക്കുന്നവർ അതിന് വ്യക്തമായ നടപടിക്രമങ്ങൾ കൂടി നിർദ്ദേശിക്കേണ്ടതുണ്ട്. ഓരോ വകുപ്പിലും ചെയ്യാവുന്ന കാര്യങ്ങൾക്കും മുൻഗണനാ ക്രമമാണ് ആദ്യം വേണ്ടത്. സർക്കാർ വകുപ്പുകളിൽ പർച്ചേസിന് വ്യക്തമായ നിയന്ത്രണം വേണം. മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥർ തുടർ തൊഴിൽ സേവനമായി ചെയ്യണം. അതിന് ശമ്പളം പ്രതീക്ഷിക്കരുത്. ലഭിക്കേണ്ട നികുതി സമയബന്ധിതമായി കുടിശ്ശിക ഇല്ലാതെ പിരിച്ചെടുക്കണം. സർക്കാർ ജീവനക്കാരുടെ പ്രവർത്തനക്ഷമത വിലയിരുത്തി ഓരോ വകുപ്പിലും ഓരോ ജോലിക്കും ആവശ്യമായ ജീവനക്കാരുടെ എണ്ണം നിശ്ചയിക്കണം. ഓരോ വർഷം ഉദ്ദേശം 86 ലക്ഷം കോടി രൂപയുടെ ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും വാങ്ങി ഉപയോഗിക്കുന്നത്. ഇത് ക്രമേണ കുറച്ചു കൊണ്ടുവരാൻ പദ്ധതി ആവിഷ്കരിക്കണം. സ്ഥിതിവിവര കണക്കുകൾ വിലയിരുത്തി വേണം പദ്ധതികൾ രൂപീകരിക്കാൻ. കാർഷിക മൃഗസംരക്ഷണ ക്ഷീരവികസന ഫിഷറീസ് മേഖലകളിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന സംരംഭകത്വ പ്രോജക്ടുകൾക്ക് പ്രാധാന്യം നൽകണം. സൂക്ഷ്മ അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകളിൽ ഉൽപാദന മേഖലയിലെ വരവും ചെലവും വിലയിരുത്തണം. അഗ്രി ബിസിനസ് കൂടുതൽ ഊന്നൽ നൽകണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ നിന്ന് പ്രതിവർഷം 600,000 വിദ്യാർത്ഥികൾ വിദേശ സർവകലാശാലയിൽ എത്തുന്നുണ്ട്. 40,000-ലധികം വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തുന്നു. ഇതിന്റെ അനന്തരഫലമെന്നോണം കേരളത്തിൽ കോളേജുകൾ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. വലിയ തുക ഫീസ് നൽകിയാണ് കുട്ടികൾ വിദേശത്തും അയൽ സംസ്ഥാനങ്ങളിലും പോയി പഠിക്കുന്നത്. അതുകൊണ്ട് രക്ഷിതാവിന്റെ വരുമാനം വിലയിരുത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ ഫീസ് ലാബുകൾ നിശ്ചയിച്ച് ഫീസ് വർദ്ധിപ്പിക്കണം. കൂടുതൽ സ്വകാര്യ കൽപ്പിത സർവകലാശാലകൾ കേരളത്തിൽ ആരംഭിക്കാം. കേരളത്തിൽ നിന്ന് നീറ്റ് പരീക്ഷ എഴുതി മെഡിക്കൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അയൽ സംസ്ഥാനങ്ങളിലെ കൽപ്പിത സർവകലാശാലകളിലും സ്വകാര്യ മെഡിക്കൽ കോളേജിലും ഉയർന്ന ഫീസ് നൽകിയാണ് ഇവർ യുജി പിജി പ്രവേശനം നേടുന്നത്. പുതുച്ചേരി 20 കിലോമീറ്റർ ചുറ്റളവിൽ 6 മെഡിക്കൽ കോളേജുകളുണ്ട്. ഇവിടെ പഠിക്കുന്ന പകുതിയിലധികം വിദ്യാർത്ഥികളും കേരളത്തിൽ നിന്നാണ്. നേഴ്സിംഗ്, ഡിസൈൻ, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചറൽ കോഴ്സുകൾക്ക് അയൽ സംസ്ഥാനങ്ങളിലും വിദേശത്തും ചേരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും വലിയ വർധനവ് ഉണ്ട്. ഈ പഠന സാഹചര്യങ്ങൾ കേരളത്തിലും ലഭ്യമാകണം. പ്രതിവർഷം 40,000 കോടി രൂപയാണ് ഇതുവഴി പുറത്തേക്ക് ഒഴുകുന്നത്. സർവകലാശാലകൾ കൂടുതൽ ഗ്രാന്റ് പ്രോജക്ടുകൾ നടപ്പിലാക്കണം. ടൂറിസം മേഖലയിൽ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കണം. ഹെൽത്ത് ടൂറിസം ഹബായി കേരളത്തെ മാറ്റണം. 3 കോടിയോളം പേർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കേരളത്തിൽ ഫോൺ ബില്ലിന്റെ 5% സ്റ്റേറ്റ് സെസ് ഏർപ്പെടുത്തി ക്ഷേമ പെൻഷൻ ഉപയോഗിക്കണം. നഷ്ടത്തിലോടുന്ന പൊതുമേഖല സ്ഥാപനങ്ങൾ നടത്തിപ്പിനായി തൊഴിലാളികളെ ഏൽപ്പിക്കണം. സാധ്യമല്ലാത്ത ഘട്ടത്തിൽ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് ചിന്തിക്കണം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സേവന മേഖലയ്ക്ക് ഇണങ്ങിയ കോഴ്സുകൾ ഓഫർ ചെയ്യണം. നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകണം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് കേരളത്തിന് സംഭാവന നൽകാനായി ക്രൌഡ് ഫണ്ട് രൂപീകരിക്കണം. സേവനം, കൺസൾട്ടൻസി എന്നിവയ്ക്കുള്ള നിരക്ക് വർദ്ധിപ്പിക്കണം. ആരോഗ്യമേഖലയിലെ സേവനങ്ങൾക്കും സ്ലാബ് അടിസ്ഥാനത്തിൽ ഫീസ് നിർണ്ണയിക്കണം. പ്രതിവർഷം 20,000 കോടി രൂപയിലധികം അധിക വിഭവ സമാഹരണത്തിനുള്ള സമഗ്ര പദ്ധതിക്ക് രൂപം കൊടുക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്പെഷ്യൽ ഓഡിറ്റ് ഊർജ്ജപ്പെടുത്തി ലക്ഷ്യബോധമില്ലാത്ത പ്രോജക്ടുകൾ ഒഴിവാക്കണം. കേന്ദ്ര സർക്കാരിൽ നിന്നും വിദേശ ഏജൻസികളിൽ നിന്നും ഫണ്ട് ലഭ്യമാക്കാൻ വകുപ്പ് തലത്തിൽ പ്രത്യേക പ്രോജക്ട് മാനേജ്മെന്റ് ടീമിന് രൂപം നൽകണം. സ്വയം പര്യാപ്തയ്ക്ക് ഊന്നൽ നൽകിയ ഉൽപാദന മേഖല, ആഗോള വികസനം ലക്ഷ്യമിട്ടുള്ള സേവന മേഖല, സംരംഭകത്വം ലക്ഷ്യമിട്ടുള്ള വ്യവസായ മേഖല എന്നിവയാണ് കേരളത്തിന് ആവശ്യം.